വിശ്വസിക്കുന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ മുഖപുര ഇന്നലെ നാം കണ്ടു കഴിഞ്ഞു. പല കാരണങ്ങളാലും വ്യത്യസ്തമായൊരു സുവിശേഷം. ഇതിലൂടെ ദൈവത്തിന് നമ്മോട് പറയുവാൻ വളരെയേറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നാം ശ്രദ്ധിച്ച് പഠിക്കണം. നമുക്കിന്ന് 1-ാം അധ്യായത്തിൻ്റെ 25 വാക്യങ്ങളൊന്ന് പഠിക്കാം. ചരിത്രപരമായി ലൂക്കോസ് തൻ്റെ സുവിശേഷം മറ്റ് സുവിശേഷങ്ങളെക്കാൾ മുമ്പാണ് ആരംഭിക്കുന്നത്. 400 വർഷത്തിലധികം കാലം സ്വർഗം നിശബ്ദമായിരുന്നതിന് ശേഷമാണ് ഗബ്രിയൽ ദൂതൻ ധൂപപീഠത്തിൻ്റെ അരികെ പ്രത്യക്ഷപ്പെട്ട് യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ച്, അതെ, യോഹന്നാൻ സ്നാപകൻ്റെ ജനനത്തെക്കുറിച്ച് പ്രഖ്യാപിച്ചത്. ലൂക്കോസ് യോഹന്നാൻ്റെയും യേശുവിൻ്റെയും ജനനത്തെക്കുറിച്ച് എന്ന പോലെ അതിൻ്റെ സാഹചര്യവും നൽകുന്നു. ഈ ലൂക്കോസിന് സുവിശേഷം 1-ാം അധ്യായത്തിൽ 3 ഗീതങ്ങളുണ്ട്. 42, 43, 44, 45 വാക്യങ്ങളിൽ എലിസബത്ത് മറിയത്തെ വന്ദനം ചെയ്യുന്നതായി നാം കാണുന്നു. 46 മുതൽ 55 വരെയുള്ള വാക്യങ്ങളിൽ മറിയത്തിൻ്റെ സ്തോത്രഗീതം നമുക്ക് കാണാം. 68 മുതൽ 79 വരെയുള്ള വാക്യങ്ങളിൽ സക്കരിയാവിൻ്റെ പ്രവചനഗീതം നമുക്ക് കാണാം. ഇനിയും ലൂക്കോസിൻ്റെ സുവിശേഷം എഴുതിയതിൻ്റെ ഉദ്ദേശം 1-ാം അധ്യായത്തിൻ്റെ 4 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. ഒന്ന് ഞാൻ വായിക്കാം. ശ്രദ്ധിച്ചാട്ട്, ലൂക്കോസിൻ്റെ സുവിശേഷം എടുത്തുവെങ്കിൽ അതിൻ്റെ 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ശ്രീമാനായ തെയോഫിലോസേ, ആദ്യ മുതൽ കണ്ട സാക്ഷികളും വചനത്തിൻ്റെ ശുശ്രൂഷകന്മാരുമായവർ നമ്മെ ഭരമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമപ്പാൻ പലരും തുനിഞ്ഞിരിക്കൊണ്ട് നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത് നന്നെന്ന് ആദ്യ മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്കും തോന്നിയിരിക്കുന്നു. ലോക ജനതയ്ക്കു വേണ്ടി മരിച്ച പൂർണ്ണ മനുഷ്യനെക്കുറിച്ചുള്ള സാർവത്രിക സുവിശേഷം അന്തർദേശീയ ഭാഷയിൽ പ്രസംഗിച്ചുകൊണ്ട് പൗലോസ് അപ്പോസ്തോലൻ റോമൻ തെരുവുകളിൽ കൂടി നടന്നു. ഇസ്രായേലിലെ മതത്തിന് ഒരുവനെ പരീശനാക്കി തീർക്കുവാനും റോമിൻ്റെ ശക്തിക്ക് ഒരു കൈസറിനെ സൃഷ്ടിക്കുവാനുമേ കഴിഞ്ഞിരുന്നുള്ളൂ. ഗ്രീസിലെ തത്വശാസ്ത്രത്തിന് മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയെപ്പോലെ ഒരു ലോക പ്രശസ്തനും അതേസമയം ശിശുവിനെപ്പോലെ ഹൃദയമുള്ളവനുമായ ഒരു വലിയ മനുഷ്യനെ സൃഷ്ടിക്കുവാനേ കഴിഞ്ഞിരുന്നുള്ളൂ. ഇപ്രകാരമുള്ള ഗ്രീക്കുകാർക്ക് വേണ്ടിയാണ് ലൂക്കോസ് തൻ്റെ സുവിശേഷം എഴുതിയത്. ഗ്രീക്കുകാർ ആകാംക്ഷയോടെ കാത്തിരുന്നു. പൂർണ്ണ മനുഷ്യനും അന്തർദേശീയ, അതെ, സാർവത്രിക മനുഷ്യനുമായ യേശുക്രിസ്തുവിനെ ലൂക്കോസ് തൻ്റെ സുവിശേഷത്തിൽ വെളിപ്പെടുത്തിയിരിക്കും. ചില പദപ്രയോഗങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് പുതിയതായിരിക്കാം. എന്നാൽ അതുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് മനസ്സിലാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ഈ സുവിശേഷത്തിൻ്റെ പ്രത്യേകതകൾ നാം കണ്ടത് മത്തായിയുടെയും മർക്കോസിൻ്റെയും സുവിശേഷത്തിൽ വിട്ടുപോയിട്ടുള്ള പല കാര്യങ്ങൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ക്രിസ്മസിൻ്റെ ഗാനങ്ങൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നൽകിയിരിക്കുന്നു. യേശുവിൻ്റെ കന്നികയിൽ നിന്നുള്ള ജനനത്തെക്കുറിച്ച് മറ്റ് സുവിശേഷങ്ങളിലേക്കാൾ അധികം വിശദമായി ലൂക്കോസ് വിവരിച്ചിരിക്കുന്നു. ലൂക്കോസ് 20 അത്ഭുതങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിൽ 6 എണ്ണം വേറെ ഒരു സുവിശേഷത്തിലും രേഖപ്പെടുത്തിയിട്ടുള്ളതല്ല. അതുപോലെ തന്നെ ഈ സുവിശേഷത്തിൽ 23 ഉപമകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവയിൽ 18 എണ്ണം വേറെ ഒരിടത്തും കാണുവാൻ കഴിയുന്നില്ല. മുടിയൻ പുത്രൻ്റെയും നല്ല ശമരിയക്കാരൻ്റെയും ഉപമകൾ ഈ 3-ാമത്തെ സുവിശേഷത്തിൻ്റെ പ്രത്യേകതയാണ്. ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ കർത്താവിൻ്റെ എമ്മൗസിലേക്കുള്ള യാത്രയുടെ മാനുഷികമായ വിവരണവും നമുക്ക് ഈ സുവിശേഷത്തിൽ മാത്രമാണ് ലഭിക്കുന്നത്. ഈ ഭാഗത്ത് ശ്രദ്ധിക്കേണ്ടതായ 2 പ്രധാനപ്പെട്ട വാക്കുകളുണ്ട്. കണ്ട സാക്ഷികൾ എന്നതിനുപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം ഇവിടെ പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഓട്ടോപ്റ്റ് എന്നതാണ് ആ ഗ്രീക്ക് പദം. ഓട്ടോ എന്നതിൻ്റെ അർത്ഥം തന്നെത്താൻ പ്രവർത്തിക്കുക എന്നും ഒപ്സോ എന്നതിൻ്റെ അർത്ഥം കാണുക എന്നുമാണ്. താങ്കൾ ദൃക്സാക്ഷിയാകുന്നത് താങ്കൾ തന്നെ കാണുമ്പോഴാണല്ലോ. ഡോക്ടർ ലൂക്കോസ് പറയുന്നത്, ഞങ്ങൾ ദൃക്സാക്ഷികളായതിൻ്റെ വിവരണമാണ് ഞാൻ എഴുതുന്നത് എന്നത്രേ. ശുശ്രൂഷകന്മാർ എന്നതാണ് ഇവിടെ വിശുദ്ധ ലൂക്കോസ് ഉപയോഗിച്ചിരിക്കുന്ന 2-ാമത്തെ പ്രധാന വാക്ക്. ഒരു ആശുപത്രിയിൽ സേവനകാലത്ത് ശുശ്രൂഷിക്കുന്നവരാണിവർ. വലിയ വൈദ്യൻ്റെ കീഴിൽ അവരെല്ലാം സേവനം ചെയ്യുന്നവരാണെന്ന് ഡോക്ടർ ലൂക്കോസ് പറയുന്നു. ഒരു വൈദ്യൻ എന്ന നിലയിലും വിദഗ്ധൻ എന്ന നിലയിലും താൻ ദൃക്സാക്ഷികളായിരുന്നവരുടെ രേഖകൾ പരിശോധിച്ചു എന്നാണ് ലൂക്കോസ് വാസ്തവത്തിൽ പറയുന്നത്. ഈ അധ്യായത്തിൻ്റെ ആദ്യത്തെ നാല് വാക്യങ്ങൾ ഒരു നല്ല തുടക്കം കുറിക്കുന്നു. യേശുക്രിസ്തുവിനെക്കുറിച്ച് ജനങ്ങൾക്ക് ഉറപ്പും നിർണയവും ലഭിക്കേണ്ടതിനാണ് ലൂക്കോസ് തൻ്റെ സുവിശേഷം എഴുതിയത്. പ്രിയ സുഹൃത്തെ, താങ്കൾക്ക് എത്രമാത്രം നിശ്ചയവും ഉറപ്പുമുണ്ട്? യേശുക്രിസ്തുവിൽ കൂടിയുള്ള വിശ്വാസത്താൽ താങ്കൾ ഒരു ദൈവ പൈതലാണെന്ന് താങ്കൾ അറിയുന്നുണ്ടോ? വേദപുസ്തകം ദൈവവചനമാണെന്ന് താങ്കൾ മനസ്സിലാക്കുന്നുണ്ടോ? ഈ കാര്യങ്ങളെക്കുറിച്ച് നിശ്ചയമില്ലാത്തവരെക്കുറിച്ച് ഞാൻ സഹതപിക്കുകയത്രേ ചെയ്യുന്നത്. രക്ഷയെക്കുറിച്ചോ തിരുവചനത്തെക്കുറിച്ചോ എനിക്ക് യാതൊരു ഉറപ്പുമില്ല എന്നും എനിക്ക് വേണ്ടതുപോലെ വിശ്വാസമില്ല എന്നും താങ്കൾ പറയുന്നുണ്ടോ? വേണ്ടത്ര വിശ്വാസമില്ല എന്നുള്ളതല്ല താങ്കളുടെ പ്രശ്നം, താങ്കൾ വേണ്ടതുപോലെ മനസ്സിലാക്കുന്നില്ല എന്നതാണ് താങ്കളുടെ പ്രശ്നം. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു എന്ന് റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. വാസ്തവത്തിൽ തിരുവചനം മനസ്സിലാക്കിയിരുന്നെങ്കിൽ താങ്കൾ അത് വിശ്വസിക്കുമായിരുന്നു. വേദപുസ്തകത്തെക്കുറിച്ച് അറിവില്ലാത്തതാണ് പ്രശ്നത്തിന് കാരണം. വേദപുസ്തകത്തിനോ യേശുക്രിസ്തുവിനോ അല്ല പ്രശ്നമുള്ളത്, പ്രശ്നം നമ്മിലാണിരിക്കുന്നത്. സക്രിയാവിന് ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെടുകയും യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ച് മുൻകൂട്ടി അറിയിക്കുകയും ചെയ്യുന്നു. 5-ാം വാക്യം നോക്കിക്കാട്ട്. യഹൂദ്യ രാജാവായ ഹെരോദാവിൻ്റെ കാലത്ത് അബിയാക്കൂറിൽ സക്രിയാവ് എന്നു പേരുള്ള ഒരു പുരോഹിതനുണ്ടായിരുന്നു. അവൻ്റെ ഭാര്യ അഹറോൻ്റെ പുത്രിമാരിൽ ഒരുത്തിയായിരുന്നു. അവൾക്ക് എലിസബത്ത് എന്നു പേർ. 400 വർഷക്കാലത്തെ നിശബ്ദതയെ ദൈവം ഇവിടെ ഭേദിക്കുന്നു. കാലക്രമം അനുസരിച്ച് പുതിയ നിയമത്തിലെ ആദ്യത്തെ എഴുത്തുകാരൻ ഡോക്ടർ ലൂക്കോസ് ആകുന്നു. ഗബ്രിയേൽ ദൂതൻ യോഹന്നാൻ്റെ പിതാവ് ശുശ്രൂഷ ചെയ്തിരുന്ന ദേവാലയത്തിൽ പ്രത്യക്ഷമായതും യോഹന്നാൻ സ്നാപകൻ്റെ ജനനത്തെക്കുറിച്ചും എല്ലാം ലൂക്കോസ് വിവരിച്ചിരിക്കുന്നു. യോഹന്നാൻ സ്നാപകൻ്റെ പിതാവ് സക്രിയാവും മാതാവ് എലിസബത്തുമായിരുന്നു. സക്രിയാവ് എന്നതിൻ്റെ അർത്ഥം ദൈവം ഓർക്കുന്നു എന്നും എലിസബത്ത് എന്നതിൻ്റെ അർത്ഥം അവൻ്റെ ശപഥം അല്ലെങ്കിൽ പ്രതിജ്ഞ എന്നുമാണ്. അവരുടെ രണ്ടുപേരുടെയും പേരുകളുടെ അർത്ഥം ഒന്നിച്ച് ചേർത്താൽ ദൈവം തൻ്റെ ശപഥം അഥവാ പ്രതിജ്ഞ ഓർക്കുന്നു എന്നാണ്. എപ്പോഴാണ് ദൈവം ശപഥം ചെയ്തത്? 89-ാം സങ്കീർത്തനത്തിൻ്റെ 34 മുതലുള്ള വാക്യങ്ങളിൽ ദൈവം ചെയ്ത ശപഥം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ നിയമത്തെ ലംഘിക്കുകയോ എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയോ ചെയ്യുകയില്ല. ഞാൻ ഒരിക്കൽ എൻ്റെ വിശുദ്ധിയെക്കൊണ്ട് സത്യം ചെയ്തിരിക്കുന്നു. ദാവീദിനോട് ഞാൻ ഭോഷ്കു പറയുകയില്ല. അവൻ്റെ സന്തതി ശാശ്വതമായും അവൻ്റെ സിംഹാസനം എൻ്റെ മുൻപിൽ സൂര്യനെപ്പോലെയും ഇരിക്കും. അത് ചന്ദ്രനെപ്പോലെയും ആകാശത്തിലെ വിശ്വസ്ത സാക്ഷിയെപ്പോലെയും എന്നേക്കും സ്ഥിരമായിരിക്കും. അതെ, ദാവീദിൻ്റെ പിൻഗാമികളിൽ ഒരാൾക്ക് നിത്യമായ രാജ്യത്വം ഉണ്ടായിരിക്കുമെന്ന് ദൈവം ദാവീദിനോട് സത്യം ചെയ്തു. ക്രിസ്തുവാണ് ആ പിൻഗാമി. ദൈവം അവൻ്റെ സത്യം ഓർക്കുന്നു. 400 വർഷക്കാലത്തെ നിശബ്ദതയ്ക്ക് ശേഷം മനുഷ്യ ചരിത്രത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം തയ്യാറായിരുന്നു. സക്കറിയാവും എലിസബത്തും രണ്ടുപേരും നീതിയുള്ളവരായിരുന്നു എന്ന് തിരുവചനം പറയുന്നത് ശ്രദ്ധിക്കുക. അതായത് അവർ നേരുള്ളവരായിരുന്നു. അവർ എപ്രകാരമാണ് നേരുകാരായത്? തങ്ങൾ പാപികളാണെന്ന് സമ്മതിച്ച് അവർ ആവശ്യമായ യാഗങ്ങൾ കൊണ്ടുവന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. അവരുടെ നടപ്പ് അവർ രക്ഷിക്കപ്പെട്ടവരാണെന്ന് വിളിച്ചറിയിക്കുന്ന വിധത്തിലായിരുന്നു. അവർ എന്തെങ്കിലും ഒരു പാപമോ തെറ്റോ ചെയ്താൽ അതിന് തക്കതായ യാഗം കഴിക്കുമായിരുന്നു. എന്നിരുന്നാലും അവരുടെ ജീവിതത്തിലും ഒരു പ്രശ്നം അവരെ അലട്ടിയിരുന്നു. അവർക്ക് കുട്ടികളില്ലായിരുന്നു. 7-ാം വാക്യത്തിൽ എലിസബത്ത് മച്ചിയാക്കിക്കൊണ്ട് അവർക്ക് സന്തതിയില്ലാഞ്ഞു. ഇരുവരും വയസ്സ് ചെന്നവരുമായിരുന്നു. ഇവിടെ ഇതാ പ്രായം ചെന്ന ദമ്പതികൾ. അവർക്ക് ഒരു കുട്ടി പോലും ഇല്ലായിരുന്നു. ഒരു എബ്രായ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ ഇല്ലാതിരിക്കുക എന്നത് അപമാനകരമായ കാര്യമായിരുന്നു. എലിസബത്തിന് കുട്ടികളില്ലായിരുന്നു. ലേവി ഗോത്രത്തിൽപ്പെട്ടവനായ സക്കറിയാവ് ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തിരുന്നു. 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ കാണുന്നത്, അവൻ കൂറിൻ്റെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ പൗരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിൻ്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അവന് നറുക്ക് വന്നു. ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹമൊക്കെയും പുറത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ധൂപപീഠത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നവനായിട്ട് അവന് പ്രത്യക്ഷനായി. സക്രിയാവ് അവനെ കണ്ട് ഭ്രമിച്ച് ഭയപരവശനായി. സക്രിയാവ് പ്രാർത്ഥനയുടെ സ്ഥലമായ സ്വർണ്ണ ധൂപപീഠത്തിങ്കൽ ശുശ്രൂഷ ചെയ്യുകയായിരുന്നു. സന്ധ്യായാഗത്തിൻ്റെ സമയത്ത് അവൻ ധൂപപീഠത്തിന്മേൽ ധൂപവർഗം വയ്ക്കുന്ന ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കെ പെട്ടെന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു. പ്രിയ സുഹൃത്തെ, താങ്കളൊരു ദൂതനെ കാണുകയാണെങ്കിൽ എന്തുണ്ടാകും? താങ്കളുടെ പ്രതികരണവും ഈ മനുഷ്യൻ്റേതുപോലെ തന്നെ ആയിരിക്കും. താങ്കൾ ഭയപ്പെടുകയും പരവശനായിത്തീരുകയും ചെയ്യും. 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ദൂതൻ അവനോട് പറഞ്ഞത്, സക്രിയാവേ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടേണം. സക്രിയാവ് ഒരു മകനു വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. എലിസബത്തും ഒരു മകനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണിരുന്നത്. അവർക്കൊരു മകനെ ലഭിക്കേണ്ടതിന് വേണ്ടി അനേകർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവൻ ഒരു മകനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്ന് എനിക്ക് എങ്ങനെ മനസ്സിലാക്കുവാൻ കഴിയും? കാരണം ദൈവദൂതൻ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. 14-ാം 15-ാം വാക്യങ്ങൾ നോക്കിക്കാട്ടെ, നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും, അവൻ്റെ ജനനത്തിങ്കൽ പലരും സന്തോഷിക്കും, അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവനാകും, വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല, അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. എലിസബത്തിൻ്റെയും സക്രിയാവിൻ്റെയും മകൻ ഒരു നാസീർ വ്രതക്കാരൻ ആയിരിക്കണമായിരുന്നു. താൻ മദ്യവും വീഞ്ഞും കുടിക്കുകയില്ല എന്നത് നാസീർ വ്രതക്കാരൻ ചെയ്യുന്ന ശപഥങ്ങളിലൊന്നാണ്. ദൈവത്തിലും പരിശുദ്ധാത്മാവിലും അവൻ ആനന്ദം കണ്ടെത്തേണ്ടതാണ്. അതുകൊണ്ട് അത്ര പൗലോസ് അപ്പോസ്തലൻ എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ, വീഞ്ഞു കുടിച്ചു മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ, ആത്മാവ് നിറഞ്ഞവരായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു കുപ്പിയിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നാണ് നാം സന്തോഷം പ്രാപിക്കേണ്ടത്. ജീവിതത്തെ അഭിമുഖീകരിക്കുവാനുള്ള ശക്തി നമുക്ക് നൽകുവാൻ പരിശുദ്ധാത്മാവിന് കഴിയുമെന്ന വസ്തുത നാം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. പലപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുവാൻ നമുക്ക് സാധിക്കാത്തത് കൊണ്ട് ഭൗതികമായ പലതിലും ആശ്രയിച്ച് സന്തോഷം കണ്ടെത്തുവാൻ നാം തത്രപ്പെടുകയാണ്. 16-ാം 17-ാം വാക്യങ്ങളിൽ നാം കാണുന്നത്, അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിച്ചു വരുത്തും. അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിങ്കിലേക്കും തിരിച്ചും കൊണ്ട് ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി ഏലിയാവിൻ്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. യോഹന്നാൻ സ്നാപകൻ ഏലിയാവിൻ്റെ ആത്മാവിലും ശക്തിയിലും നടന്നെങ്കിലും അവൻ ഏലിയാവായിരുന്നില്ല എന്ന കാര്യം നാം വ്യക്തമായി മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്രേ. അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്ക് തിരിക്കും. തലമുറകൾ തമ്മിലുള്ള വിടവ് നികത്തേണ്ടത് യോഹന്നാനായിരുന്നു. പ്രായമുള്ളവരും യുവജനങ്ങളും തമ്മിലൊരു വിടവുണ്ട് എന്നതല്ല ഇന്നത്തെ നമ്മുടെ പ്രശ്നം. പിന്നെയോ, പ്രായമുള്ളവരും ദൈവവും തമ്മിൽ ഒരു വിടവുണ്ട് എന്നതാണ് പ്രശ്നം. പ്രായം ചെന്നവർക്ക് ദൈവവുമായി ശരിയായ കൂട്ടായ്മ ഉണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് യുവജനങ്ങളുമായി ഇന്ന് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. ഞാൻ പ്രായമുള്ളവരെ കുറ്റപ്പെടുത്തുകയല്ല. എല്ലാവരും ദൈവവുമായുള്ള ബന്ധത്തിൽ ആകുന്നുവെങ്കിൽ മാത്രമേ അന്യോന്യമുള്ള ബന്ധങ്ങൾ ശരിയാകുകയുള്ളൂ. 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, സക്രിയാവ് ദൂതനോട്, ഇത് ഞാൻ എന്തൊന്നിനാൽ അറിയും? ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവളുമല്ലോ എന്ന് പറഞ്ഞു. ഇതുപോലെയുള്ള ഒരു വാക്യം രസകരമായിട്ട് എനിക്ക് തോന്നുന്നു. ചിരിക്കുകയല്ലാതെ എന്ത് ചെയ്യുമില്ലേ? ഇവിടെ ഇതാ ഒരു മനുഷ്യൻ, അവൻ പുരോഹിതനാണ്, അവൻ ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ പോയി. ധൂപപീഠത്തിങ്കൽ അവൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ, എനിക്കൊരു മകനെ തരണമേ. ഇപ്പോൾ ദൈവത്തിൻ്റെ ദൂതനായ ഗബ്രിയൽ കൂടി ദൈവം അവനോട് ഞാൻ നിനക്കൊരു മകനെ തരാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ സക്രിയാവ് മറുപടി പറഞ്ഞത്, ഇത് ഞാൻ എന്തൊന്നിനാൽ അറിയും എന്നാണ്. എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവളും ഞാൻ വൃദ്ധനുമാണ്, ഞങ്ങൾക്കൊരു കുട്ടി ഉണ്ടാകുമെന്ന് എനിക്ക് വിചാരമില്ല എന്നാണ് അവൻ പറഞ്ഞത്. എന്നിട്ട് അവൻ എന്തിനാണ് ഒരു കുട്ടിക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചത്? ഇതുപോലെ താങ്കൾ എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എന്തിനു വേണ്ടിയെങ്കിലും ദൈവത്തോട് അപേക്ഷിക്കുകയും അതേസമയം തന്നെ അത് ദൈവം താങ്കൾക്ക് തരുമെന്ന് വിശ്വസിക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ടോ? നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാത്തതിൻ്റെ ഒരു കാരണം ഇതാണ്, നമുക്ക് തീരെ വിശ്വാസമില്ല. ഈ സക്രിയാവ് സാധാരണക്കാരനായ മനുഷ്യനാണ്. ഞാനും നിങ്ങളും ചിലപ്പോൾ ഇതേ രീതിയിലാണ് പ്രാർത്ഥിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, എത്രയെത്ര കാര്യങ്ങൾ നാം ഇങ്ങനെ പ്രാർത്ഥിച്ച് തള്ളുന്നു. 19-ാം വാക്യം, ദൂതൻ അവനോട്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു, നിന്നോട് സംസാരിപ്പാനും ഈ സദ്വർത്തമാനം നിന്നോട് അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. ദൈവവചനത്തിന്മേൽ ദൈവത്തിൻ്റെ മുദ്രയുണ്ട്, ദൈവവചനത്തോടൊപ്പം അധികാരവുമുണ്ട്. ഞാൻ എന്ത് പറയുന്നു എന്നുള്ളതല്ല പ്രധാനപ്പെട്ട കാര്യം. പിന്നെയോ, ദൈവവചനം എന്ത് പറയുന്നു എന്നത് അത്ര പ്രധാനപ്പെട്ട വസ്തുത. ദൈവം നമ്മോട് തൻ്റെ വചനത്തിൽ കൂടി സംസാരിക്കുന്നു. 20-ാം വാക്യം നോക്കിക്കാട്ടെ, തക്ക സമയത്ത് നിവൃത്തി വരുവാനുള്ള എൻ്റെ ഈ വാക്ക് വിശ്വസിക്കായകൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ദാണ്ട് കിടക്കുന്നു. വാചാലനായിരുന്ന സക്രിയാവ് ഇനിയും കുറച്ചു കാലത്തേക്ക് ഊമനായിരിക്കും, സംസാരിക്കയില്ല. അവിശ്വാസം എല്ലായ്പ്പോഴും ഊമയാണ്. അതായത് അവിശ്വാസത്തിന് കൊടുപ്പാൻ ഒരിക്കലും ഒരു ദൂതില്ല എന്നർത്ഥം. വിശ്വാസമില്ലാത്ത ഒരുവൻ നിശബ്ദത പാലിക്കണം എന്ന്. അവൻ കൂടുതൽ കുഴപ്പങ്ങൾ മാത്രമേ ഉണ്ടാക്കൂ. പറഞ്ഞതിനോട് യോജിക്കേണ്ടിയിരിക്കുന്നു, തങ്ങളുടെ അവിശ്വാസത്തെക്കുറിച്ച് അന്തമില്ലാത്ത വാചകം അടിക്കുന്നവർ വളരെയുണ്ട്. പറയുവാനായി ഒന്നുമില്ല എങ്കിൽ അവർ നിശബ്ദരായിരിക്കേണ്ടതാണ്. ദൈവത്തിൽ വിശ്വസിക്കുകയും വല്ലതും പറയുവാൻ ഉള്ളവനുമായ വ്യക്തി സംസാരിക്കട്ടെ. 21-22 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ജനം സക്കറിയാവിനായി കാത്തിരുന്നു. അവൻ മന്ദിരത്തിൽ താമസിച്ചതിനാൽ ആശ്ചര്യപ്പെട്ടു. അവൻ പുറത്തു വന്നാറെ അവരോട് സംസാരിപ്പാൻ കഴിഞ്ഞില്ല. അതിനാൽ അവൻ മന്ദിരത്തിൽ ഒരു ദർശനം കണ്ടു എന്ന് അവർ അറിഞ്ഞു. അവൻ അവർക്ക് ആംഗ്യം കാട്ടി ഊമനായി പാർത്തു. ഈ വാക്യങ്ങളും രസകരമായിട്ടാണ് എനിക്ക് കാണുവാൻ കഴിയുന്നത്. 400 സംവത്സരക്കാലത്തെ നിശബ്ദതയ്ക്ക് ശേഷം ദൈവം വീണ്ടും മനുഷ്യജാതിയോട് ഇടപെടുകയാണ്. എന്നാൽ താൻ ആരോട് സമ്പർക്കം പുലർത്തുന്നുവോ അവൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. ഇവിടെ ഇതാ അവൻ ഊമനായിത്തീരുന്നു. താൻ ഊമനാണെന്ന് ജനങ്ങളെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്ന കാര്യം നിങ്ങൾക്ക് ചിന്തിക്കുവാൻ കഴിയുമോ? താനൊരു ദൂതനെ കണ്ടെന്നും തനിക്ക് സംസാരിപ്പാൻ കഴിയുകയില്ല എന്നും ജനങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കി കൊടുക്കും? ഇത് നിസ്സാരമായൊരു കാര്യമല്ല. അവൻ്റെ ആവശ്യങ്ങൾ വളരെ വിചിത്രമായി ജനങ്ങൾക്ക് അനുഭവപ്പെട്ട് കാണും. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ കാണുന്നത്, അവൻ്റെ ശുശ്രൂഷാകാലം തികഞ്ഞ ശേഷം അവൻ വീട്ടിലേക്ക് പോയി. വർഷങ്ങൾക്ക് മുൻപ് ദാവീദ് രാജാവ് ഉണ്ടാക്കിയ ക്രമീകരണം അനുസരിച്ച് ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാർ ഒരു നിശ്ചിത കാലത്തേക്ക് ശുശ്രൂഷ ചെയ്യുകയും പിന്നീട് അവർക്ക് അവധി ലഭിക്കുകയും ചെയ്തിരുന്നു. ഒരു പുരോഹിതൻ ശുശ്രൂഷ ചെയ്യും, പിന്നീട് അയാൾക്ക് കുറച്ചു കാലം അവധിയും വേറൊരു പുരോഹിതൻ ശുശ്രൂഷ ഏറ്റെടുക്കുകയും ചെയ്യും.